നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. അതിൽ നിന്ന് ഒരാൾക്കും തന്നെ മാറിപ്പോകാനോ മാറി നിൽക്കുവാനോ സാധ്യമല്ല. പക്ഷെ എല്ലാവരുടെയും പ്രയാസവും എല്ലാവരുടെയും പ്രയാസങ്ങൾ ഒരുപോലെയുള്ള പ്രയാസമായിക്കൊള്ളണമെന്നില്ല. എല്ലാവരുടെയും പ്രതിസന്ധികളും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല, വ്യത്യസ്തമായിരിക്കും. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യന്മാരെ അള്ളാഹു പരീക്ഷിക്കും, പ്രത്യേകിച്ച് വിശ്വാസികൾ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിലേക്ക് അടുക്കും തോറും നമ്മുടെ ദീനനുസരിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു സംശയ വിഷയത്തിലില്ല. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? വലനബ്ലുവന്നകും. ആ പദത്തിന്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വല അവിടെ ല പറഞ്ഞു, വലനബ്ലുവന്ന വീണ്ടും ന പറഞ്ഞു, ശദ്ദുള്ള ആ നൂനും ഫസ്റ്റ് ലാമും വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഉറപ്പായിട്ടും ഒരു സംശയവുമില്ല. രണ്ടു വട്ടാണ് എംഫസൈസിന്റെ പദം ഉപയോഗിച്ചിട്ടുള്ളത്. വലനബ്ലുവന്നകും, തീർച്ചയായിട്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, സംശയമല്ല. ബിഷയ്യിൻ മിനൽ ഖൗഫി, ഭയം കൊണ്ട് പേടി കൊണ്ട് പരീക്ഷിക്കും അല്ലാഹു പറയാണ്. വൽ ജുഇ, വിശപ്പ് കൊണ്ട്. വനക്സും മിനൽ അംവാൽ, സമ്പത്തിന്റെ കുറവ് കൊണ്ട്. വൽ അംഫുസ്, മരണം കൊണ്ട്. നമ്മുടെ അടുത്ത ഉറ്റവരായിട്ടുള്ള അടുത്ത ആളുകളുടെ മരണം, അതുകൊണ്ട്. വസ്തമറാത്തി, അതുപോലെ തന്നെ ഫലങ്ങളുടെ കുറവ് കൊണ്ട് അള്ളാഹു നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞതാണ്. സമാനമായ മറ്റൊരായത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യന്മാരും മരണത്തിന്റെ രുചി, ആ ടേസ്റ്റ് അനുഭവിക്കുക തന്നെ ചെയ്യും. വനബ്ലൂക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നാം നിങ്ങളെ ഷർറു കൊണ്ടും ഖൈറു കൊണ്ടും പരീക്ഷിക്കും. ഫിത്നത്തൻ, പരീക്ഷയായി പരീക്ഷണമായിക്കൊണ്ട്, ഖൈറു കൊണ്ടും ഷർറു കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. വഇലൈന തുർജഉൻ, നമ്മളിലേക്കാണ് നിങ്ങൾ മടങ്ങി വരുന്നത്, മടക്കപ്പെടുന്നത്. അപ്പോ പരീക്ഷണം നിർബന്ധമാണ്. പരീക്ഷണങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ ആയുസ് അത് തീർക്കാൻ സാധിക്കൂല. പരീക്ഷണങ്ങൾ ഉറപ്പാണ്, അത് സംശയമല്ല. വലഖദ് ഖലഖ്നൽ ഇൻസാന ഫി കബദ്, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിൽ ക്ലേശം സഹിക്കേണ്ടവനായിക്കൊണ്ടാണ്, ക്ലേശം പ്രയാസം സഹിക്കേണ്ടവനായ നിലയിലാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് പ്രവാചകന്മാരാണ്, അമ്പിയാക്കളാണ്. പിന്നെ അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റു വിശ്വാസികൾ, അവർക്കാണ് പരീക്ഷണങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ദീനിനനുസരിച്ചുകൊണ്ട്, നമ്മുടെ ദീനിന്റെ ആ ഗ്രേഡിനനുസരിച്ചുകൊണ്ട്, ആ ലെവലിനനുസരിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ നമ്മുടെ പരീക്ഷണം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റുള്ളവർക്ക് അറിയില്ല. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തി ജീവിതത്തിലെ പരീക്ഷണങ്ങൾ, പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ, നമ്മുടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, അതൊക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളെ പറ്റി നമുക്ക് മാത്രമേ അറിയുള്ളൂ. എന്തൊക്കെ തന്നെ ആയിരുന്നാലും ശരി, ഏത് പരീക്ഷണങ്ങളായിരുന്നാലും ശരി, ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് എങ്ങനെയാണ് ഈ പ്രശ്നത്തെ, ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ്, അല്ലെങ്കിൽ ഈ പ്രയാസങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും, എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുക? ഒരു വിശ്വാസി, ഒരു യഥാർത്ഥ മുസ്ലിം, അവനുള്ള വെളിച്ചമാണ് ഖുർആൻ. ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഓരോന്നോരോന്നായി കണ്ട് അവന് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാമത്തെ പരിഹാരം, നമ്മുടെ പ്രശ്നങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, പ്രാർത്ഥനയാണ്. നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന, ഒരു പ്രാർത്ഥനയല്ല, ഒരു സമയത്തുള്ള പ്രാർത്ഥനയല്ല, പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന, ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയം തൊട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത്. ചരിത്രവും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഒരുപാട് കാലം പ്രാർത്ഥിച്ചു, ഒരു മാസം പ്രാർത്ഥിച്ചു, ഒരു വർഷം പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അത് ജഹലാണ്, അത് വിഡ്ഢിത്തമാണ്, അത് അറിവില്ലായ്മയാണ്. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇഷ്ടമുള്ള ആളുകളാണ് അമ്പിയാക്കൾ. അമ്പിയാക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അവർ പ്രാർത്ഥിച്ചു. എത്ര കാലം പ്രാർത്ഥിച്ചു? ഒരു മാസമാണോ? അല്ല. ഒരു വർഷമാണോ? അല്ല. വർഷങ്ങളോളം, 10 വർഷം പ്രാർത്ഥിച്ച ഒരു കാര്യത്തിന് വേണ്ടി 10 വർഷം പ്രാർത്ഥിച്ച അമ്പിയാക്കളുണ്ട്, 20 വർഷം പ്രാർത്ഥിച്ച അമ്പിയാക്കളുണ്ട്, യൗവനം മുതൽ വാർദ്ധക്യം വരെ പ്രാർത്ഥിച്ചിട്ടുള്ള കുട്ടികളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ച അമ്പിയാക്കളുണ്ട്. എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്? ഉത്തരം കൊടുക്കാതെ നമ്മൾ മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളും. അള്ളാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നുള്ളത് ഉറപ്പായിട്ടും പറഞ്ഞ സംഗതിയാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അള്ളാഹു ഒരിക്കലും അള്ളാഹുവിന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല, ഒരിക്കലും ലംഘിക്കുകയില്ല. അള്ളാഹു പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാന്ന്. നോക്കൂ, നിങ്ങൾ സൂറത്ത് ഓഫറിലെ 60-ാമത്തെ ആയത്താണ്. വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, എന്നെ വിളിക്കി, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. അള്ളാഹു ചതിക്കൂല, അള്ളാഹു കളവ് പറയൂല, അള്ളാഹു വഞ്ചിക്കുകയില്ല. അള്ളാഹു പറയാണ് ഉത്തരം നൽകാൻ. അതുപോലത്തെ സമാനമായ മറ്റൊരായത്ത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ നിന്നോട് ചോദിക്കാണ്, അന്നി എന്നെ പറ്റി, മുഹമ്മദ് നബിയോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയണം. വൈദാ സഅലക, നിന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇബാദി എന്റെ അടിമകൾ, എന്റെ അടിമകൾ എന്നെ പറ്റി നിന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, ഖരീബാണ്. ഉജീബു ദഅവത ദാഇദ ദഅനി, അതാണ് പോയിന്റ്. വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ, വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ ആ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. അള്ളാന്റെ വാഗ്ദാനമാണ്, ഉത്തരം നൽകാം, മറുപടി നൽകാം, റെസ്പോണ്ട് ചെയ്യാം, അതിന് മറുപടി നൽകാം, എന്താണോ ചോദിച്ചത് കൊടുക്കാം എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന 3 രൂപത്തിലാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥനയിൽ ഒരു ബോറടി ഉണ്ടാവില്ല, ആവേശം കൂടാ ചെയ്യാം. ഈ അടിസ്ഥാന അറിവ് നമുക്കുണ്ടാവണം, ഇൽമ് നമുക്കുണ്ടാവണം. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പ്രാർത്ഥനയിലേക്ക് നമ്മൾ മുന്നിട്ട് വരാൻ. ഒന്നാമത്തത്, അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹുവിനെ നമ്മൾ ചോദിക്കുന്നതിന്റെ മസ്ലഹത്തും മഫ്സദത്തും കൃത്യമായിട്ട് അറിയുന്നവനാണ് അള്ളാഹു. നമ്മൾ ചോദിക്കുന്നത് അതേപോലെ തന്നെ തന്നു കഴിഞ്ഞാൽ ഒരുപാട് മഫ്സദത്തുകൾ ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളും നമ്മുടെ ദീനിനും ദുനിയാവിനും ഒക്കെ ബാധിക്കുന്ന വിഷയം അള്ളാഹു നൽകൂല. അപ്പൊ അള്ളാഹു ഉത്തരം നൽകുന്ന 3 രൂപത്തിലാണ്. ഒന്ന്, ആ സ്പോട്ടിൽ തന്നെ ചോദിച്ചത് കൊടുക്കും, അതാണ് ഒരു രീതി. മറ്റൊരു രീതി എന്ന് പറയുന്നത്, നമുക്ക് വരാൻ പോകുന്ന ദുരന്തം അള്ളാഹു നമ്മളിൽ നിന്ന്, ഒരു അപകടം നമ്മളിൽ നിന്ന് അള്ളാഹു നീക്കിത്തരും നമ്മുടെ പ്രാർത്ഥനയുടെ കാരണം കൊണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് വേറൊരു ദുരന്തം, നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു ദുരന്തം, അപകടം അള്ളാഹു ഇല്ലാതാക്കി തരും പ്രാർത്ഥന കൊണ്ട്. അതുമല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചത് അള്ളാഹു നമുക്ക് പരലോകത്തേക്ക് നീട്ടിവെക്കും. അപ്പൊ ഈ ഒരു അറിവ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുന്നതിൽ ഒരു മടിയും ഒരു അലസതയും ഒരു ബോറടി നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇബാദത്ത് ചെയ്യാനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദുആയാണ്, പ്രാർത്ഥനയാണ്. മാത്രമല്ല, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിന ദുആ, അള്ളാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥനയേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള വേറൊരു കാര്യമില്ല. ദുആണ് ഏറ്റവും വലിയ സംഭവം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ആരെങ്കിലും മല്ലം യസ്അലില്ലാഹ യഅലബ് അലൈ, ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല എങ്കിൽ യഅലബ് അലൈ, അവനോട് അള്ളാഹു കോപിക്കുന്ന. അള്ളാഹ്ക്ക് വളരെ ഇഷ്ടമാണ് ചോദിക്കുക എന്നുള്ളത്. സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളോട് ചോദിക്കുമ്പോൾ ജനങ്ങൾക്ക് വെറുപ്പായിരിക്കും ഉണ്ടാവുക, എന്നാൽ അള്ളാഹുവിന് ചോദിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടമാണ് ഉണ്ടാവുക. നേരെ വിപരീതമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അള്ളാഹുവിന് ചോദിച്ചിട്ടില്ലെങ്കിലാണ് അള്ളാഹ്ക്ക് വെറുപ്പ്, ചോദിച്ചാൽ ഇഷ്ടമാണ്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുമ്പോൾ വെറുപ്പാണ്, ചോദിച്ചിട്ടില്ലെങ്കിൽ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകൾ ഉയരേണ്ടത്, നമ്മൾ ചോദിക്കേണ്ടത് അടിസ്ഥാനപരമായിട്ടും അള്ളാഹുവിനോടായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, ഒരു ആയത്ത് കൂടി ഈ വിഷയമായി കൊണ്ട് പറയാം, ഖുൽ മാ യഅബൂ ബികും റബ്ബി ലൗല ദുആകും ഫഖദ് കദബ്തും ഫസൗഫ യകൂനു ലിസാമ. പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് അള്ളാഹു പറയണം. സൂറത്തുൽ ഫുർഖാനിൽ അവസാനത്തെ ആയത്താണ് ഇത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അവസാനിപ്പിക്കുന്ന ആയത്ത്, ആ സൂറത്ത് അവസാനിപ്പിക്കുന്ന ഈ ആയത്ത് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് അവസാനത്തെ ആയത്ത്? ഖുൽ നബിയനി, പറഞ്ഞു കൊടുക്കുക, മാ യഅബൂ ബികും, നിങ്ങളുടെ റബ്ബി, എന്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുകയില്ല. ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ. അപ്പൊ അള്ളാഹു നമ്മെ പരിഗണിക്കണമെങ്കിൽ അള്ളാഹുവിനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാല് ഒരു പ്രയാസമുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി നമ്മുടെ ജീവിതത്തിൽ, ഒരു പ്രതിസന്ധി ഉണ്ടായി. ആളുകള് പ്രാർത്ഥിക്കാനൊന്നും തയ്യാറാവില്ല, അല്ലെങ്കിൽ പേരിന് വേണ്ടി പ്രാർത്ഥിക്കും, അതിനപ്പുറം മറ്റുള്ള പിന്നെ മറ്റുള്ള ദുനിയാവിന്റെ സബബ് തേടിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം നീക്കി വെക്കുക ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടും ആവശ്യമാണ്. ആദ്യം വേണ്ടത് പ്രാർത്ഥനയാണ്, അതേപോലെ തന്നെ സബബ് തേടണം. സബബ് തേടാതെ പ്രാർത്ഥിക്കണം എന്നല്ല പറയണത്, പക്ഷെ രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ നമ്മുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ, നമ്മുടെ പ്രയാസം നീങ്ങിക്കിട്ടാൻ, നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധിയെ നേരിടാൻ ഒന്നാമത് ചെയ്യേണ്ട കാര്യം പ്രാർത്ഥന തന്നെയാണ്. അത് ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത്തെ പരിഹാരം തഖ്വ, തഖ്വയാണ്. തഖ്വ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും. നമുക്ക് അത്ഭുതകരമായ പരിഹാര മാർഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുമെന്നാണ് നമുക്ക് ഹദീസുകളിലൂടെ ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വതാല പറയണം, വമൻ യത്തഖില്ല, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, തഖ്വയുള്ളവരാണെങ്കിൽ, യജ്അല്ലഹു മഖ്റജ, അവനൊരു മഖ്റജ്, ഒരു പരിഹാര മാർഗം, ഒരു പോംവഴി അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുന്നു തഖ്വ ഉണ്ടെങ്കിൽ. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവർ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അവർക്ക് അല്ലാഹു റിസ്ഖ് നൽകും. പല ആളുകളും പറയുന്ന സംഗതിയാണ്, എന്റെ ജോലി ഹലാലല്ല, ഹറാമാണ്, പക്ഷെ ഞാൻ ജോലി ഒഴിവാക്കി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും, എനിക്ക് പിന്നെ ജോലി ഉണ്ടാവില്ലല്ലോ, ഞാൻ പട്ടിണി കിടക്കും, അല്ലെങ്കിൽ എനിക്ക് പ്രയാസത്തിലാകും, സാമ്പത്തിക പ്രയാസത്തിലാകും എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. ശരിക്കും ഈമാനില്ലാത്തത് കൊണ്ടും യഥാർത്ഥ അറിവ് ലഭിക്കാത്ത കൊണ്ടുമാണ് അങ്ങനെ പറയുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഒരു ഹറാം ഒഴിവാക്കുക. ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള നിർവചനം, തഖ്വയുടെ നിർവചനമായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഈ ജിത്തിനാബു ഇംതിസാലു അവാമിരില്ല വജിത്തിനാബു നവാഹി, ഒരു നിർവചനമാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക. എന്തെല്ലാം കൽപ്പനകളുണ്ടോ നമ്മുടെ മേൽ അള്ളാഹുവിന്റെ കൽപ്പന, ആ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് തഖ്വ. തീർന്നില്ല. വജിത്തിനാബു നവാഹി, മഹാരിമകള്, ഹറാമകള്, മുഹറമാത്തുകള്, അതെല്ലാം ഒഴിവാക്കുക. ഈ ഒരു മനസ്സിന് പറയുന്ന പേരാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ മനസ്സ് നമുക്കുണ്ടെങ്കിൽ കൽപ്പനകൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാനും ഹറാമുകൾ ഒഴിവാക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ തഖ്വയുടെ നിർവചനമായിക്കൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അത്തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ ഹിയ അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്. വൽ അമലു ബിത്തൻസീൽ, ഒരു സൽക്രമം ചെയ്യുമ്പോൾ അത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യലല്ല, തന്റെ ഇഷ്ടപ്രകാരം തന്റെ യുക്തി പ്രകാരം ചെയ്യലല്ല, മറിച്ച് തൻസീൽ പ്രകാരം ഖുർആൻ സുന്നത്ത് അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. വൽ ഇസ്തിഖദാദ് ലിർറഹീൽ, നാളേക്ക് വേണ്ടിയിട്ടുള്ള, നാളൊരു ഒരു വലിയൊരു യാത്ര നമ്മുടെ മുമ്പിലുണ്ട്, ആ യാത്രയ്ക്ക് വേണ്ടി മുന്നൊരുക്കമാണ്, ആ യാത്രയ്ക്കുള്ള മുന്നൊരുക്കമാണ് തഖ്വ. വൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ്, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു അവസ്ഥ പ്രധാനമായിട്ടും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാനും ഹറാമുകൾ ഒഴിവാക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിന് സഹായം ഉണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ സമാനമായ മറ്റൊരു ആയത്ത്, ഈ തഖ്വയുടെ പ്രാധാന്യം, അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ ഫായിദ പറഞ്ഞു തരുന്ന മറ്റൊരു ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാന, നമുക്ക് ആവശ്യമുള്ള സംഗതിയാണ് സത്യവും അസത്യവും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതിനാണ് ഫുർഖാൻ എന്ന് പറയാം. അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, അറിവുണ്ടായതുകൊണ്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. അറിവുള്ള വലിയ വലിയ ഉലമാക്കൾ വൈവേച്ച് പോയിട്ടുണ്ട്, അറബി ഭാഷ അറിയാവുന്ന, ദീൻ്റെ ഉസൂൽ അറിയാവുന്ന വലിയ വലിയ പണ്ഡിതന്മാർ വൈവേച്ച് പോയിട്ടുണ്ട്. എന്നാൽ തഖ്വ ഉണ്ടെങ്കിൽ അവർക്ക് ഫുർഖാൻ അള്ളാഹു ഇട്ട് കൊടുക്കുന്ന, എന്താ ഫുർഖാൻ, സത്യവും അസത്യവും മനസ്സിലാക്കാനുള്ള കഴിവിനാണ് ഫുർഖാൻ എന്ന് പറയാം. അത് ആർക്ക് ഇട്ട് കൊടുക്കുക അള്ളാഹു, അത് തഖ്വയുള്ള ആളുകൾക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു നിലപാടുള്ള ആളുകൾ, എന്താ നിലപാട്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന, അള്ളാഹുവിന്റെ ഹറാമുകൾ ഒഴിവാക്കുന്ന ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് അള്ളാഹു ഫുർഖാൻ ഇട്ട് കൊടുക്കും. തീർന്നില്ല. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹു മഅൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളുടെ കൂടെയാണ്. അള്ളാഹുവിന്റെ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാല്ല. അതുപോലെ തന്നെ മറ്റൊരായത്ത്, ഇന്നല്ലാഹു മഅല്ലദീന തഖവ വല്ലദീന ഹുമുൽ മുഹ്സിനൂൻ, ഹും മുഹ്സിനൂൻ, ഇന്നല്ലാഹു മഅല്ലദീന തഖവ, തഖവയുള്ളവരുടെ കൂടെയാണ്, തഖവയുള്ളവരുടെ കൂടെയാകുന്നു അള്ളാഹു, മറ്റൊരായത്തിൽ പറയാണ്. അപ്പോ അതാണ് രണ്ടാമത്തെ പരിഹാരം. നമുക്ക് തഖവയുണ്ടെങ്കിൽ, ഈ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. എല്ലാ പ്രയാസഘട്ടങ്ങളിൽ നിന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ ഒരു മഹ്റജ്, ഒരു പോംവഴി, ഒരു പരിഹാര മാർഗം നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു ഇട്ടുതരും എന്നുള്ളത് അള്ളാഹുവിന്റെ ആയത്താണ്. ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആയത്തുകളാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട പരിഹാര മാർഗം എന്ന് പറയുന്നത് തഖ്വയാണ്. മൂന്നാമത്തെ കാര്യം വിശ്വാസമാണ്. വിശ്വാസം, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള വാക്കാണ്. വയഅതികാദും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള ഒരു വിശ്വാസമാണ്. അതുപോലെ തന്നെ വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങളെ കൊണ്ടുള്ള പ്രവർത്തനമാണ്. അതുപോലെ തന്നെ അൽ ഈമാൻ യസീദു വയൻഖുസ്, യസീദു ബിൽ ത്വഅ വയൻഖുസ് ബിൽ മഅസിയ. ഈ ഒരു കാര്യം, ഈ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഈമാൻ എന്ന് പറഞ്ഞാൽ കൂടും. എപ്പോ കൂടും? അള്ളാഹുവിനെ അനുസരിക്കും തോറും ഈമാൻ കൂടിക്കൊണ്ടേയിരിക്കും. മഅസിയത്ത് ചെയ്യുക വഴി ഈമാൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം, ഈമാൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈമാൻ കാര്യങ്ങളുണ്ട്, അർക്കാനുകൾ, അർക്കാൻ ഈമാൻ. ഇതുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിനുള്ള വിശ്വാസം, അള്ളാഹു വിശ്വസിക്കുന്ന നാല് കാര്യങ്ങൾ വിശ്വസിക്കണം. അള്ളാഹു വിശ്വസിക്കുന്ന നാല് കാര്യങ്ങളെ വിശ്വസിക്കേണ്ടത്, ഒന്ന് ബി വുജൂദി, അള്ളാഹുവിന്റെ അസ്തിത്വം, അള്ളാഹുവിന്റെ അള്ളാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസം. പിന്നെ റുബൂബിയത്തിലുള്ള വിശ്വാസം, ഉലൂഹ്യത്തിലുള്ള വിശ്വാസം, അസ്മാ വസിഫാത്ത്. അള്ളാഹു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാല് കാര്യങ്ങൾ വിശ്വസിക്കണം. നമ്മൾ അങ്ങനെ തന്നെ നമ്പറിട്ട് മനസ്സിലാക്കണം, അത് ശരിക്കും ഹൃദയത്തിൽ പതിയുള്ളൂ. അള്ളാഹു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ നിർവചനമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അർക്കാൻ ഈമാൻ, ഒന്നാമത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഈ നാല് കാര്യങ്ങൾ. പിന്നെ മലക്കളുടെ വിശ്വാസം, പിന്നെ കിതാബുകളിലുള്ള വിശ്വാസം, അമ്പിയാക്കളിലുള്ള വിശ്വാസം, യോമുൽ ആഖിർ, പിന്നെ പരലോകത്തിലുള്ള വിശ്വാസം, പിന്നെ ഖള്ളാ ഖദറിലുള്ള വിശ്വാസം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള വിശ്വാസികൾ, ഈ വിശ്വാസം ഉള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അള്ളാഹു സ്വയം ബാധ്യത ഏറ്റെടുത്തതാണ് വിശ്വാസിയെ സഹായിക്കുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ ആയത്ത്, കദാലിക ഹഖൻ അലൈനാ നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരമാണ് മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തുക, അത് നമ്മുടെ ബാധ്യതയാകുന്നു. മറ്റൊരായത്ത്, വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാകുന്നു എന്ന് അള്ളാഹു പറയണം. അത് എവിടെ വെച്ചിട്ടാണ്? ദുനിയാവിൽ വെച്ചത് കൊണ്ട് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദുനിയാവിൽ വെച്ചിട്ടുള്ള സഹായത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. തുടക്കത്തിൽ പരീക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ നിലപാട് അറിയാൻ വേണ്ടി അള്ളാഹ് പരീക്ഷിക്കും. അത് നമ്മൾ ഉറച്ചു നിൽക്കണം. പ്രാർത്ഥനാ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, തഖ്വയോടുകൂടി, ഈമാൻ ഉണ്ടായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിന് സഹായമുണ്ടാകും. അതാണ് മൂന്നാമത്തെ പരിഹാരം. നാലാമത്തെ പരിഹാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അള്ളാഹുനെ സഹായിക്കുക? അള്ളാഹ് പറയണം, യാ അയ്യുവല്ലദീന ആമനു, വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ, യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹുനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹ് തിരിച്ചു സഹായിക്കും. അള്ളാഹുനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഉദ്ദേശം അള്ളാഹുനെ ദീൻ പഠിക്കുക. തഫ്സീറിൽ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്, ദീൻ പഠിക്കുക, അത് അമലാക്കുക, പഠിച്ച കാര്യം ഇൽമ അമലാക്കുക, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, ദഅവത്ത് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെയും സഹായിക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പഠിക്കുകയും അമൽ ചെയ്യുകയും, എങ്ങനെയൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ ദീൻ, അങ്ങനെയെല്ലാം എത്തിച്ചു കൊടുക്കുമ്പോൾ അതൊരു സഹായമാണ്, അള്ളാഹുവിനെ സഹായിക്കലാണ്. അങ്ങനെ സഹായിക്കുമ്പോൾ അള്ളാഹു തിരിച്ചു സഹായിക്കും. ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അഞ്ചാമത്തെ പരിഹാര മാർഗം എന്ന് പറയുന്നത് പാപമോചനമാണ്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അൽ ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ല, അദ്ദേഹം താബി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മൂന്നാളുകൾ വന്നു. ഒന്നാമത്തെ ആള് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ദാരിദ്ര്യമാണ്, സാമ്പത്തിക പ്രയാസമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കുക. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി. പിന്നെ രണ്ടാമത്തെ ആള് വന്നു, അദ്ദേഹം പറഞ്ഞു, എനിക്ക് മക്കളില്ല, വിവാഹം കഴിച്ചിട്ട് കുറെ കാലമായി പക്ഷെ മക്കളില്ല. അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ. പിന്നെ മൂന്നാമതൊരാൾ വന്നു, അദ്ദേഹം പറഞ്ഞു, കൃഷിയെല്ലാം അതുപോലെ തന്നെ ക്ഷാമമാണ്, പ്രയാസത്തിലാണ്, കൃഷിയൊക്കെ എല്ലാം വെള്ളമില്ലാത്തതുകൊണ്ട് മഴയില്ലാത്തതുകൊണ്ട് കൃഷിയെല്ലാം നശിച്ചു പോയിട്ടുണ്ട്, ക്ഷാമമാണ് നാട്ടിലൊക്കെ, എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേറൊരാളുണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ അടുത്ത്. ഇവര് പോയ ശേഷം ഇയാൾ ചോദിച്ചു, നിങ്ങള് മൂന്നാളുകൾ വന്നു, മൂന്നാള് വന്നത് വ്യത്യസ്ത പ്രശ്നങ്ങളുമായിക്കൊണ്ടാണ് വന്നത്, മൂന്നാളുടെയും പ്രശ്നം ഒന്നല്ല, പക്ഷെ നിങ്ങൾ പരിഹാരമാർഗമായി കൊടുത്തിട്ടുള്ളത് ഒരേ പരിഹാരമാർഗമാണ്, അതെന്തുകൊണ്ടാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ വകയായിക്കൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എന്റെ വകയായിക്കൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇത് അല്ലാഹുവിന്റെ കിതാബിൽ പറഞ്ഞ കാര്യം ഞാൻ എടുത്തു പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂറത്തു നൂഹിലെ 10 മുതൽ 12 വരെയുള്ള ആയത്തുകൾ ഓതിക്കൊടുക്കണം. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലുസ് സമാ അലൈക്കും മിദ്റാറ വയംദിദുക്കും ബിഅംവാലിം വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ. അല്ലാഹു പറയാം, നൂഹ് നബി അലൈഹി സ്വലാം തന്റെ കൗമിനോട് പറയും, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക നിങ്ങൾ രക്ഷിതാവിനോട് റബ്ബിനോട്. ഇന്നഹു കാന ഗഫ്ഫാറ, അവൻ അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. എങ്കിൽ യുർസിലുസ് സമാ അലൈക്കും ഇദ്റാറ, നിങ്ങൾക്ക് സമൃദ്ധമായിക്കൊണ്ട് അവൻ നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരും. പ്രശ്നം അവസാനിച്ചു, ഒരാളുടെ പ്രശ്നം അവസാനിച്ചു, വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. നിബന്ധന ആയിക്കൊണ്ട് പറഞ്ഞത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാണ്. രണ്ടാമത്തെ ആളുടെ പ്രശ്നം എന്താ, വയും ദിതുക്കും ബി അംവാലും വബനീൻ, അതുപോലെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും, സമ്പത്തും അതുപോലെ തന്നെ മക്കളും നിങ്ങൾക്ക് നൽകും, സമൃദ്ധി പിന്നെ ധാരാളമായി നൽകും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും അള്ളാഹു നിങ്ങൾക്ക് നൽകും എന്ന് ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോ സമ്പത്ത് ഇല്ലാത്ത ദാരിദ്ര്യമുള്ള അവസ്ഥയിലാണെങ്കിൽ ദാരിദ്ര്യം നീങ്ങിക്കിട്ടാൻ, ഇല്ലാതെയാകാൻ, മക്കളില്ലെങ്കിൽ മക്കളുണ്ടാവാൻ, വെള്ളമില്ലാത്ത അവസ്ഥ, മഴയില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള പരിഹാരമായി മാർഗമായി കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്, ധാരാളമായി കൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 10,000 പ്രാവശ്യം 12,000 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതിന്റേതായ ബർക്കത്ത് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാൻ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇസ്തിഗ്ഫാറിന്റെ ഫായിദയായിക്കൊണ്ട് ഉലമാക്കൾ ധാരാളം കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്, ധാരാളമായിക്കൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ ഫായിദയായിക്കൊണ്ട് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഫായിദകളാണ് ഈ ഫായിദ. അപ്പൊ ഇസ്തിഗ്ഫാറിലൂടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ, എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇസ്തിഗ്ഫാറിലൂടെ പരിഹരിക്കുമെന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇനി ആറാമത്തെ പരിഹാരം എന്ന് പറയും. അപ്പോ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം അത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്തിഗ്ഫാറിന്റെ നിർവചനം എന്ന് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു എന്നാണ് മലയാളത്തിലുള്ള അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു ഉസൈമിയ റഹിമഹുള്ള പറയുന്നത്, ഇന്തമാ തഖൂലു അസ്തഗ്ഫിറുല്ലാഹ് തസ്അലുല്ലാഹ ഷൈഅൻ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത് അള്ളാഹുവിനോട്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ രണ്ടു കാര്യമാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അവ്വൽ, ഒന്നാമത് സത്തറുൽ ദംബ്, പാപം മറച്ചു വെക്കുക എന്നുള്ളതാണ്. അള്ളാഹു എന്റെ പാപം മറച്ചു വെക്കണം, അത് പരസ്യപ്പെടുത്താൻ പാടില്ല. എന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ, എന്റെ കുടുംബക്കാരുടെ മുമ്പിൽ, എന്റെ നാട്ടുകാരുടെ മുമ്പിൽ, എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ അത് നാളനെ പിന്നെ അത് പ്രത്യക്ഷപ്പെടുത്തരുത്, അത് വെളിവാക്കരുത്, അത് പരസ്യപ്പെടുത്തരുത്. അതാണ് ഒന്നാമത്തെ അർത്ഥം. ഥാനിയൻ അത്തജാവസു അൻഹു ബിഹൈസു ലാ യുആഖിബുക അല്ലാഹു അലൈഹി അത്തജാവസു അൻഹു ബിഹൈസു ലാ യുആഖിബു അല്ലാഹു അലൈഹി. രണ്ടാമത്തെ അർത്ഥം, അതിന്റെ പേരിൽ, ആ ദംബിന്റെ പേരിൽ, ആ പാപത്തിന്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കാത്ത രൂപത്തിൽ അത് ഒഴിവാക്കി, നിന്നിൽ നിന്ന് ഒഴിവാക്കി തരിക എന്നുള്ളതാണ് രണ്ടാമത്തെ അർത്ഥം. എന്ന് പറഞ്ഞാല് അള്ളാഹു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, അള്ളാഹുവേ എന്നെ വഷളാക്കല്ലേ, എന്റെ പാപം നീ പരസ്യപ്പെടുത്തല്ലേ, എന്റെ പാപത്തിന് എന്നെ ശിക്ഷിക്കല്ലേ, എന്നെ ഒഴിവാക്കി തരണം, ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം എന്നാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന പദത്തിന്റെ അർത്ഥം. അതേപോലെ തന്നെ മറ്റുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, മൂന്നാമത്തെ ഒരു ആശയം കൂടി പറഞ്ഞിട്ടുള്ളത്, എന്നോട് റഹ്മത്ത് കാണിക്കണം, റഹ്മത്ത് കാണിക്കണം, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. ഇതൊക്കെ ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന പദത്തിന്റെ ഉള്ളിലുള്ള ആശയമാണ്, അർത്ഥമാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ ആശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അസ്തഗ്ഫിറുല്ലാഹ് 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 അങ്ങനെ പറയുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. അതിന്റെ ഗുണം, ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്, ഫായിദകളുണ്ട്, അതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അവസാനത്തെ ഒരു പരിഹാരമാർഗം, അവസാനത്തല്ല ഞാൻ പറഞ്ഞിട്ടുള്ള ആറാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമ, അതിന്റെ നിർവചനം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഹബ്സുൻ നഫ്സ്, നഫ്സിനെ പിടിച്ചു വെക്കുക, ബന്ധിപ്പിക്കുക, തടഞ്ഞു വെക്കുക എന്നതാണ് സബറിന്റെ അർത്ഥം, ഭാഷാപരമായിട്ടുള്ള അർത്ഥം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നോക്കൂ നിങ്ങൾ ആയത്ത്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം തേടുക, ബിസ്സബ്ർ ക്ഷമിച്ചുകൊണ്ട്, ക്ഷമ കൊണ്ട്, വസ്സലാത്ത് നമസ്കാരം കൊണ്ട്, നമസ്കരിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും അള്ളാഹുവിനെ ഒന്ന് സഹായം തേടുക, ക്ഷമ വേണം, നിസ്കാരം വേണം. എങ്കിൽ ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അല്ലാഹു മഅ സ്വാബിരീൻ വേറെ ആയത്ത്, വീണ്ടും അള്ളാഹു ഈ ആശയം പറയാം. പിന്നെ നോക്കൂ നിങ്ങള്, വാത്തിയുള്ളാഹു വറസൂല വലാ തനാസവ്, പിന്നെയും പറയും വസ്ബിറു ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, അവിടെയും പറയുന്നത് ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു അള്ളാഹു. മബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്. മറ്റൊരായത്ത് അസ്വബറു നൂറുൻ, അസ്വബറു ലിയാഉൻ, ക്ഷമ എന്ന് പറഞ്ഞാൽ അത് വെളിച്ചമാണ്. അതുപോലെ തന്നെ അബൂ റളിയല്ലാഹു അൻഹു അഹമ്മദ്, ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന റഹിമഹുല്ലാഹ്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു ഹദീസാണ്, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു ഹദീസ്, നമുക്ക് ഊർജ്ജം നൽകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഊർജ്ജം നൽകുന്ന ഒരു ഹദീസാണ്. എന്താണ് ഹദീസ് നോക്കൂ നിങ്ങൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയണം. എന്താണ് അറിയേണ്ടത്? അന്ന ഫിസ് സബ്രി, തീർച്ചയായിട്ടും ക്ഷമയിലുണ്ട്, ക്ഷമയിലുണ്ട്. എലാമാ തക്റഹു, നിങ്ങൾക്ക് വെറുപ്പുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, അതിന്റെ പേരിൽ നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അവിടെയാണ് ക്ഷമ ആവശ്യം വരിക. ആ ക്ഷമയുടെ പേരിൽ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ, ആ വിഷയത്തിൽ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടാത്തൊരു കാര്യം അതിന്റെ പേരിൽ നിങ്ങൾ അതിന്റെ മേൽ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ആ ക്ഷമയിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഖൈറൻ കസീറ, ധാരാളം നന്മകളുണ്ട് എന്നാണ്. ക്ഷമയില് നമുക്കറിയാത്ത ഒരുപാട് നന്മകൾ ഉണ്ടാവും, അത് നമുക്ക് ആ സമയത്ത് അറിയുക, പിന്നീട് അതിന്റെ ഹൈർ നമുക്ക് പിന്നീട് മനസ്സിലാവുക. ചിലപ്പോൾ ദുനിയാവ് തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ പരലോകത്ത് നിന്ന് മനസ്സിലാവും, ഒരുപാട് ഹൈർ ഉണ്ടാകും. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു അടിമ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, വാർദ്ധക്യത്തിന്റെ അവസാന സമയത്ത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയും, മലക്കിനോട് പറയും, അയാൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഇട്ടുകൊടുക്ക്, പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ, അതിന്റെ കൂടെ തന്നെ സബ്ർ ഇട്ടുകൊടുക്ക്, കാരണം അദ്ദേഹത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വലിയ പ്രതിഫലമാണ് പരലോകത്ത്. സ്വർഗലോകത്ത്, സ്വർഗത്തിൽ ഈ മനുഷ്യന് ഒരുപാട് പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷെ അതിനുള്ള അമലൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എങ്ങനെ അള്ളാഹു പ്രതിഫലം കൊടുക്കുക? അപ്പോ വാർദ്ധക്യത്തിന് അവസാന സമയത്ത്, അല്ലെങ്കിൽ ആയുസിന്റെ അവസാന സമയത്ത് അള്ളാഹു മലക്കിലോട് പറയും, ആ മനുഷ്യന് ഒരുപാട് പ്രയാസങ്ങൾ ഇട്ടുകൊടുക്ക്, പ്രയാസങ്ങൾ ഇട്ടുകൊടുക്ക്, കൂടെ സബ്റും കൊടുക്ക്. അങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ക്ഷമിക്കും. അങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് ആ ക്ഷമയുടെ പേരിൽ ആ കിട്ടാൻ പോകുന്ന പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കും. ഇതൊക്കെ മനസ്സിലാക്കണം. ഇതാണ് പറയുന്നത്, അറിവ് എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. വെളിച്ചമാകുന്ന അറിവ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇരുട്ടിൽ നമ്മൾ തപ്പിത്തടയും. അതുകൊണ്ടാണ് ആളുകൾ ആത്മഹത്യയിലേക്കും അതുപോലെ തന്നെ കൊലപാതകത്തിലേക്കും ഒക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പോകുന്നത്. ഇത് ഈ അറിവ് ചെറിയ അറിവല്ല, വലിയ അറിവാണ്. അപ്പോ കഴിഞ്ഞില്ല ഹദീസിന്റെ ബാക്കി. അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്നത് ക്ഷമയുടെ കൂടെയാണ്, ക്ഷമയുടെ കൂടെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത്. ആശ്വാസം എന്ന് പറയുന്നത് അത് വിഷമത്തിന്റെ കൂടെയാണ്, വിഷമത്തോടൊപ്പമാണ് ആശ്വാസം. ക്ഷമയുടെ കൂടെയാണ് സഹായം. എളുപ്പം എന്ന് പറയുന്നത് പ്രയാസത്തിന്റെ കൂടെയാണ്. ഹദീസാണ്, റസൂൽ പറഞ്ഞതാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു വെളിച്ചം കിട്ടും ജീവിതത്തിൽ, അർത്ഥം കിട്ടും ജീവിതത്തിൽ. അപ്പൊ നമ്മൾ പതറിപ്പോവില്ല, നമ്മൾ ചൂളിപ്പോവില്ല. നമുക്കറിയാം എന്തുകൊണ്ടാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അറിവുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പിന്നെ ഒരുപാട് അനുഗ്രഹം കിട്ടിയപ്പോൾ അതിനെ മനസ്സിലായി, ഇതെന്താണ്, എന്തുകൊണ്ടാണ് കിട്ടിയത്? അത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നെ അള്ളാഹു ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇതൊക്കെ തരുന്നതെന്നാ. അതുകൊണ്ട് ഊറ്റം കൊണ്ട് സന്തോഷിച്ച് അടിച്ചു പൊളിക്കാനല്ല അദ്ദേഹം തീരുമാനിക്കുന്നത്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഒരു മനസ്സ് സംബന്ധിച്ചിടത്തോളം രണ്ടവസ്ഥ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ, രണ്ടേ രണ്ടവസ്ഥ ഉണ്ടാവുള്ളൂ. ഒന്നുമില്ലെങ്കിൽ സന്തോഷത്തിന്റെ സന്തോഷാവസ്ഥ, സുഖമുള്ള അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ദുഃഖമുള്ള അവസ്ഥ, പ്രയാസമുള്ള അവസ്ഥ, ഇത് രണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു വിശ്വാസം ചെയ്യേണ്ടതാണ്, സുഖമുള്ള അവസ്ഥയിൽ സന്തോഷമുള്ള അവസ്ഥ നന്ദി കാണിക്കുക, ശുക്ർ ചെയ്യണം. ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകും, എന്ത് ചെയ്യണം? സബർ ചെയ്യണം. രണ്ടും വിഭാഗത്താണ്, ഒന്നെങ്കിൽ ശുക്ർ അല്ലെങ്കിൽ സബർ, ശുക്ർ സബർ രണ്ടു വിഭാഗത്താണ്. അപ്പോ അള്ളാഹു ഖൈറിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് അറിവുള്ളവർക്ക് മനസ്സിലാവുള്ളൂ, അറിവുള്ള ആളുകൾക്ക് മനസ്സിലത്. ഇതുകൊണ്ട് ഈ ഖൈറിലൂടെ അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ, ശുക്ർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കണം. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹു പരീക്ഷിക്കണം. എന്താ നേരത്തെ പറഞ്ഞില്ലേ ആയത്ത്, ഞാൻ ക്ഷമിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ പിന്നെ ക്ഷമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹു പരീക്ഷിക്കണം. നോക്കൂ നിങ്ങള്, അതാണ് ഈ ആമുഖം ആയിക്കൊണ്ട് ഓതി കേൾപ്പിച്ച ആയത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യന്മാരും മരണത്തിന്റെ ടേസ്റ്റ് അനുഭവിക്കുന്നവരാണ്. എന്നിട്ട് പറയാം, വലനബ്ലൂക്കും, നിങ്ങളെ നാം പരീക്ഷിക്കും. ബിശ്ശരി തിന്മ കൊണ്ട്, വൽഹയർ ഹയർ കൊണ്ടും പൈലയിനകത്തുറിച്ചാകും. അപ്പോ ഒന്നുമില്ലെങ്കിൽ സബർ അല്ലെങ്കിൽ ശുക്ർ, ഇതാണ് നമ്മളിൽ നിന്ന് അള്ളാഹു പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രയാസം നമുക്ക് ഫീൽ ചെയ്യൂല. അതൊക്കെ തരണം ചെയ്യും, തരണം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇതിനൊക്കെ വലിയ പ്രതിഫലം അള്ളാഹു പിന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഊർജവും വെളിച്ചവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ആറ് പരിഹാര മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.